2020 മെയ് 21 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൽ മോഹൻലാൽ പിറന്നാൾ പതിപ്പിന്റെ 25 പേജിൽ നിന്ന്. ലാലിന് കുറഞ്ഞ മാർക്കിട്ടു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഷൂട്ടിംഗ് സമയത്ത് സിബി മലയിലും മോഹൻലാലും ഒരേ മുറിയിലായിരുന്നു താമസം. അന്ന് തുടങ്ങിയ സൗഹൃദത്തെക്കുറിച്ച് സംവിധായകൻ സിബി മലയിൽ എഴുതുന്നു. നവോദയയുടെ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് എന്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഫാസിലിന്റെ അസോസിയേറ്റ് ആയിരുന്നു. മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫാസിലിനും ജിജോയ്ക്കുമൊപ്പം ഞാനുമുണ്ട്. ആ സിനിമയിലെ തന്നെ ഒരു രംഗമാണ് ലാൽ അഭിനയിച്ച് കാണിച്ചത്. അന്നുവരെ കണ്ട് പരിചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ അഭിനയശൈലിയും സംഭാഷണ രീതിയുമായിരുന്നു ലാലിന്റേത്. എനിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും കുറവ് മാർക്കാണ് ഞാൻ നൽകിയത്. പക്ഷേ ലാലിന്റെ അഭിനയത്തിലെ പ്രത്യേകത മനസ്സിലാക്കാൻ ഫാസിലിന് കഴിഞ്ഞു. ആ നിമിഷം മുതൽ മോഹൻലാൽ മലയാള സിനിമയുടെ ഭാഗമായി. സിനിമയിലെത്തുന്നതിന് മുമ്പേ ലാലിനെ ഔട്ടാക്കാൻ ശ്രമിച്ചയാൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. വില്ലനായി തെരഞ്ഞെടുത്ത ശേഷം കൊടൈക്കനാലിലെ ലൊക്കേഷനിലേക്കാണ് മോഹൻലാൽ വന്നത്. ഞങ്ങൾ ഒരു മുറിയിലായിരുന്നു താമസം. ഓരോ ദിവസവും ചിത്രീകരിക്കേണ്ട സീനുകൾ ചാർട്ട് ചെയ്യുന്നത് ഞാനായിരുന്നു. ആദ്യ ദിവസങ്ങൾ എന്നെ ചാർട്ട് ചെയ്യേണ്ട, ആദ്യം ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ എന്ന് ലാൽ പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസം എന്റെ കൂടെ ക്ലാപ്പടിക്കാനും മറ്റും കൂടി. ഓരോ ഷോട്ടും എടുക്കുന്നതിന് മുമ്പ് ഇത് ഓക്കെ ആകുമോ ഇല്ലയോ എന്ന് ബെറ്റ് വെക്കുന്നതായിരുന്നു ഞങ്ങളുടെ വിനോദം. ഇപ്പോഴും തുടരുന്ന സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത്. പിന്നീട് 5 വർഷം കഴിഞ്ഞാണ് ഞാൻ സ്വതന്ത്ര സംവിധായകനാകുന്നത്. മുത്താരംകുന്ന് PO ആയിരുന്നു എന്റെ ആദ്യ ചിത്രം. റിലീസ് ദിവസം തന്നെ ലാൽ എന്നെ വിളിച്ച് ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു. നമുക്കൊന്നിച്ചൊരു ചിത്രം ചെയ്യേണ്ടേ എന്നും ചോദിച്ചു. അതാണ് ലാലിന്റെ സൗഹൃദം. അങ്ങനെയാണ് ഞങ്ങൾ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതിൽ ലാലിന് ആദ്യ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഭരതം എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയത്ത് മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനിരുന്നത് വേറൊരു സിനിമയാണ്. ലോകദാസിന്റെ തിരക്കഥയിൽ ലാൽ തന്നെയായിരുന്നു നിർമ്മാണം. സെവൻ ആർട്സ് വിജയകുമാർ വിതരണവും ചിത്രത്തിന്റെ പൂജയ്ക്ക് ദിവസം നിശ്ചയിച്ച് അതിഥികളെയെല്ലാം ക്ഷണിച്ചു. പക്ഷേ ആ കഥയ്ക്ക് മുമ്പ് വന്ന ഒരു പൈങ്കിളിക്കഥ എന്ന സിനിമയുമായി സാമ്യമുണ്ടെന്ന് ഞാനും ലോഹിയും അറിയുന്നത് അന്ന് രാവിലെയാണ്. പൂജ കഴിയുന്നവരെ ഞങ്ങളിത് ആരോടും പറഞ്ഞില്ല. അതിഥികൾ പോയപ്പോൾ ലാലിനോടും വിജയകുമാറിനോടും കാര്യം അവതരിപ്പിച്ചു. ഒരാഴ്ചക്കകം വേറൊരു കഥ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാമെന്ന് ലാൽ ഉറപ്പു തന്നു. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ കഥയാണ് ഭരതം. ലാലിനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി. രാമകഥ ഗാനലയം എന്ന പാട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അനിയത്തിയുടെ കല്യാണ ചടങ്ങുകൾക്ക് ഭംഗം വരാതിരിക്കാൻ ജ്യേഷ്ഠൻ മരിച്ചവരും ആരെയും അറിയിക്കാതെ വേദന കടിച്ചമർത്തി ലാലിന്റെ കഥാപാത്രം പാടുന്ന പാട്ടാണത്. തീക്കുണ്ടത്തിന് നടുവിൽ നിൽക്കുന്നത് പോലെയാണ് അയാളുടെ മാനസികാവസ്ഥ. അതിനാൽ ചുറ്റിനും തീയിട്ട ശേഷം ലാൽ അതിന് നടുവിലിരുന്ന് പാടുന്ന രീതിയിലായിരുന്നു ചിത്രീകരണം. ഷൂട്ടിംഗ് പൂർത്തിയാക്കി തീക്കുണ്ടത്തിന് വെളിയിൽ വന്നപ്പോഴേക്കും ലാലിന്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം കരിഞ്ഞുപോയിരുന്നു. ശരീരം ചൂടുതട്ടി ചുവക്കുകയും ചെയ്തു. വേറെ ഏത് അഭിനേതാവായിരുന്നെങ്കിലും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരുമായിരുന്നു. ഭരതത്തിലെ തന്നെ മറ്റൊരു രംഗത്തിൽ മോഹൻലാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചേട്ടന്റെ വാച്ചും ഉടുപ്പുമൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിനു തൊട്ടുമുമ്പ് അജ്ഞാത മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ പോലീസുകാരൻ കൊണ്ടുവരുന്നതും കാത്ത് ലാലിന്റെ ഒരു ഇരിപ്പുണ്ട്. മരിച്ചുപോയത് തന്റെ ചേട്ടനായിരിക്കല്ലേ എന്ന പ്രാർത്ഥന നമുക്ക് ആ മുഖത്ത് കാണാം. ക്ലോസപ്പ് ഷോട്ടിൽ ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കുക എന്നതാണ് ഒരു നടൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എത്ര മനോഹരമായാണ് ലാൽ ആ മുഹൂർത്തം അവതരിപ്പിച്ചത്. കിരീടത്തിലും സദയത്തിലും ദശരഥത്തിലും ഹിസൈനസ് അബ്ദുള്ളയിലുമെല്ലാം മനസ്സിൽ തട്ടുന്ന രംഗങ്ങൾ കാണാം. സദയത്തിൽ ലാലിന്റെ കഥാപാത്രം 3 കുട്ടികളെ കൊല്ലുന്നുണ്ട്. ഭ്രാന്തമായ മാനസികാവസ്ഥയിലാണ് അയാളത് ചെയ്യുന്നത്. ആ ഷോട്ട് എടുക്കുമ്പോൾ ലാലിന്റെ കണ്ണുകൾ ഭ്രാന്തമായൊരു തിളക്കം ഞാൻ കണ്ടു. വളരെ സ്വാഭാവികമായി വന്നതാണ് കണ്ണിലെ ആ നനവും തിളക്കവും. അതാണ് മോഹൻലാലിന്റെ മാസ്മരികത. ഏത് കഥ ആലോചിച്ചാലും മോഹൻലാൽ എന്ന നടനാണ് ആദ്യം മനസ്സിലേക്ക് എത്തുന്നത്. വരും നാളുകളിൽ നമ്മുടെ ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറം മോഹൻലാലിന്റെ പ്രതിഭയുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ലാലിനെ പോലെ പ്രേക്ഷകരുടെ സ്നേഹവും ആരാധനയും ലഭിച്ച നടന്മാർ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്.